السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد، الإيمان باليوم الآخر عندنا للولو الشعصم. അതിനെക്കുറിച്ചാണ് നാം വിശദീകരിച്ചു വന്നത്. അതിൻ്റെ ആമുഖമായി അന്ത്യനാളിലുള്ള വിശ്വാസം, അത് ആരംഭിക്കുന്നത് ഒരാളുടെ മരണം മുതലാണ് എന്ന് നാം പറയുകയുണ്ടായി. മരിച്ചു കഴിഞ്ഞാൽ ബർസഖിയായ ജീവിതം ആരംഭിക്കുന്നു. ഖബറിൽ ചോദ്യങ്ങളുണ്ട്, അവിടെ പ്രതിഫലവും ശിക്ഷയുമുണ്ട്. അതിനുശേഷം കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഖബറുകളിൽ നിന്ന് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസ് നടപ്പിലാക്കുകയും ചെയ്യും. അതിനുശേഷം മനുഷ്യരെല്ലാം യൗമുൽ ഹശ്റിൽ എല്ലാ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ചു കൂട്ടുന്ന ദിവസത്തിൽ മഹ്ഷറിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും. ഈ ഹശർ വരെയാണ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത്. മനുഷ്യരെല്ലാം മഹ്ഷറിൽ ഒരുമിച്ചു കൂടിക്കഴിഞ്ഞാൽ നേരത്തെ നാം കേട്ടതുപോലെ സൂര്യൻ അവരോട് ഒരു മൈൽ ദൂരത്തിൽ അടുത്തു നിൽക്കും. ചില ആളുകൾ വിയർപ്പിൽ പൂർണ്ണമായി മുങ്ങിപ്പോകും. തിന്മകളുടെ തോതനുസരിച്ച് ഓരോ ആളുകളും ഓരോ അവസ്ഥയിൽ അവിടെ കഴിഞ്ഞുകൂടും. അങ്ങനെ മനുഷ്യർ അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുന്നത് കാത്തു നിൽക്കുന്ന ആ വേള, അത് കുറെ നീണ്ടുപോയാൽ മനുഷ്യരെല്ലാം കൂടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെല്ലും. എന്നിട്ട് അദ്ദേഹത്തോട് അവർക്കിടയിൽ വിധി നടപ്പിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടാൻ അവർ അഭ്യർത്ഥിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നിരസിക്കും. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലുമെല്ലാം അവർ ഈ അഭ്യർത്ഥനയുമായി ചെല്ലും. അങ്ങനെ അവരെല്ലാം ആ അഭ്യർത്ഥന തള്ളിക്കളയുമ്പോൾ ചില ന്യായങ്ങൾ പറഞ്ഞ് അവരതിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ മനുഷ്യരെല്ലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മനുഷ്യർക്ക് വേണ്ടി എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഷഫാഅത്ത് നടക്കും, ഷഫാഅത്ത് നടത്തും. ഇവിടെ മുതൽ ഷഫാഅത്തിലുള്ള വിശ്വാസം ആരംഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഷഫാഅത്ത് എന്ന ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഷഫാഅത്ത് രണ്ട് രൂപത്തിലുള്ളതുണ്ട്. ഒന്ന് അഷ്ഷഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തരമായ ഏറ്റവും വലിയ ഷഫാഅത്ത്. അത് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മാത്രമുള്ളതാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിന്റെ റബ്ബ് നിന്നെ മഖാമുൻ മഹ്മൂദിൽ എത്തിച്ചേക്കാം. ഈ മഖാമുൻ മഹ്മൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് ലഭിക്കുന്ന ഷഫാഅത്താണ്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റാർക്കും ഈ ആദരവ്, ഈ പരിഗണന പരലോകത്തുണ്ടായിരിക്കുകയില്ല. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. അവർ പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വ ഖാതിമുൽ അംബിയാ. അല്ലയോ മുഹമ്മദ്, നിങ്ങൾ നബിമാരിലെ അന്തിമനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. وقد غفر الله لك ما تقدم من ذنبك وما تاخر. അങ്ങയുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് പുറത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ഫ ലന ഇലാ റബ്ബിക അല തറ ഇലാ മാ നഹ്നു ഫീഹ്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ശുപാർശ പറയണം, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഫഅൻതലിഖു ഫആതി തഹ്തൽ അർഷ്. അങ്ങനെ ഞാൻ പോകും, അർഷിന്റെ അടിയിൽ ഞാൻ എത്തും. ഫഅഖഉ സാജിദൻ ലിറബ്ബി അസ്സ വജല്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ഞാൻ സുജൂദിൽ വീഴും. ثم يفتح الله علي من محامده وحسن الثناء عليه شيئا. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എനിക്ക് ചില മഹാമിദുകൾ, ചില ഹംദുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് അറിയിച്ചു നൽകും. അതുപോലെ തന്നെ അല്ലാഹുവിനെ പുകഴ്ത്താനുള്ള ചില സ്തുതിയുടെ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് അറിയിച്ചു നൽകും. ലം യഫ്തഹു അലാ അഹദിൻ ഖബ്ലി. എനിക്ക് മുൻപ് ഒരാൾക്കും അല്ലാഹു തുറന്നു നൽകിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് തുറന്നു നൽകും. അങ്ങനെ ഞാൻ അല്ലാഹുവിനെ അവൻ ഉദ്ദേശിക്കുന്ന എത്ര പുകഴ്ത്തിക്കൊണ്ട്, അല്ലാഹുവിനെ പ്രശംസിച്ചുകൊണ്ട്, സനാഉം ഹംദും പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചാൽ പറയും, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ഇർഫഅ റഅസക, നീ നിന്റെ ശിരസ് ഉയർത്തുക. വസൽ തുഅത, നീ ചോദിക്കുക, നീ ചോദിക്കുന്നത് നിനക്ക് നൽകപ്പെടും. വഷ്ഫഅ തുഷഫഅ, നീ ശുപാർശ പറയുക, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്കിടയിൽ വിചാരണ ആരംഭിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കാരണത്താലാണ്. അപ്പോൾ ഈ ഷഫാഅത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന അല്ലാഹുവിന്റെ ആദരവാണ്. സൃഷ്ടികളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം, അവിടുത്തെ സ്ഥാനം ഉയർത്തിക്കാണിക്കുന്ന പദവിയാണത്. അവിടുത്തെ പരിഹസിച്ചവർ, കളിയാക്കിയവർ, അവിടുത്തെ നിഷേധിച്ചയാളുകൾ, അങ്ങനെ ആരെല്ലാമുണ്ടോ അവർക്കെല്ലാം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ബോധ്യപ്പെടും. ഈ ഷഫാഅത്തിനാണ് അഷ്ഷഫാഅത്തുൽ ഉസ്മ എന്ന് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഷഫാഅത്താണ്. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായ മറ്റ് രണ്ട് ഷഫാഅത്തുകൾ കൂടിയുണ്ട്. അതിന് ഷഫാഅത്തുൽ ഉസ്മ എന്ന് പറയില്ലെങ്കിലും അതിൽ ഒന്ന്, മനുഷ്യർ മുഅ്മിനീങ്ങൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശക്ക് ശേഷമായിരിക്കും. റസൂലുള്ള പറഞ്ഞു, അന അവ്വലു ഷഫീഇൻ ഫിൽ ജന്ന. സ്വർഗത്തിന്റെ കാര്യത്തിൽ ആദ്യമായി ശുപാർശ പറയുന്നവൻ ഞാനാണ്. റസൂലുള്ളയുടെ ശുപാർശക്ക് ശേഷമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിധിക്കപ്പെട്ട മുഅ്മിനീങ്ങൾ അവിടേക്ക് കാലെടുത്തു വെക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റസൂലിന് നൽകിയ സ്ഥാനം മനസ്സിലാകും. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നൽകപ്പെടുന്ന ശുപാർശകളിൽ ഒന്നാണ് അബൂ താലിബിന് വേണ്ടിയുള്ള ശുപാർശ. അയാൾ കാഫിറായാണ് മരണപ്പെട്ടത്. അബൂ താലിബ് കാഫിറായാണ് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിത കാലഘട്ടത്തിൽ ധാരാളം സഹായിച്ച വ്യക്തിയാണ് അബൂ താലിബ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനായ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളയോട് വന്നു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അബൂ താലിബ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിനക്കു വേണ്ടി ദേഷ്യം പിടിച്ചിരുന്നു, നിനക്കു വേണ്ടി വാദിച്ചിരുന്നു, നീ എന്താണ് അബൂ താലിബിന് ഒരു ഉപകാരമായി ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഫീ ലഹ്ലാഹിൻ മിന്നാർ, അബൂ താലിബ് അദ്ദേഹം നരകത്തിന്റെ അങ്ങേയറ്റം അടിത്തട്ടിലാകുമായിരുന്നു. വലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. അബൂ താലിബ് ഹുവ ഫീ ലഹ്ലാഹിൻ മിന്നാർ, അബൂ താലിബ് നരകത്തിൽ ഉയരത്തിലുള്ള ഒരു സ്ഥലത്തായിരിക്കും. നരകം ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്നത് പോലെ കൂടുതൽ താഴോട്ട് പോകും തോറും അതിന്റെ ശിക്ഷയുടെ കാഠിന്യം കൂടും. എന്നാൽ അബൂ താലിബ് ഒരു ഉയരമുള്ള പ്രദേശത്തായിരിക്കും ഉണ്ടായിരിക്കുക, വല്ലാതെ താഴത്തായിരിക്കുകയില്ല. വലൗല അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, ഞാനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് വേണ്ടി നടത്തുന്ന ശുപാർശ അബൂ താലിബിന്റെ ശിക്ഷ കുറയ്ക്കാൻ കാരണമാകും. പക്ഷേ കുഫാറുകൾ ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന കാര്യം അത് അബൂ താലിബിന്റെ കാര്യത്തിൽ പോലും ഒഴിവാക്കപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്, അബൂ താലിബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കില്ലെങ്കിൽ, റസൂലുള്ളയെ സംരക്ഷിച്ച അബൂ താലിബിനെ രക്ഷിക്കില്ലെങ്കിൽ ശിർക്കിലും കുഫറിലും മരിച്ചുപോകുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല ചില ആളുകൾ ധരിച്ചു വച്ചിട്ടുള്ളതുപോലെ മുനാഫിക്കുകൾ മാത്രമായിരിക്കില്ല നരകത്തിന്റെ അടിത്തട്ടിൽ എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മുശ്രിക്കുകളും നരകത്തിന്റെ അടിത്തട്ടിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ താലിബിന്റെ കാര്യത്തിൽ പറഞ്ഞത് അദ്ദേഹം നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു എന്നാണ്. റസൂലുള്ളയുടെ ശുഫാഅത്ത് ഇല്ലായിരുന്നെങ്കിൽ, അബൂ താലിബ് മുനാഫിക്കല്ല മുശ്രിക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി ലഭിക്കുന്ന മൂന്ന് ശഫാഅത്തുകളാണിത്. ഒന്ന് അശ്ശഫാഅത്തുൽ ഉദ്മ, രണ്ട് സ്വർഗക്കാരുടെ കാര്യത്തിലുള്ള ശുപാർശ, മൂന്ന് അബൂ താലിബിന്റെ കാര്യത്തിലുള്ള ശുപാർശ. ഇത് മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായ ശുപാർശയാണ്. ശരി, രണ്ടാമത്തെ ശുപാർശ, രണ്ട് തരം ശുപാർശകളുണ്ട് എന്ന് നാം പറഞ്ഞു. രണ്ടാമത്തെ തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്ന ശുപാർശകളാണ്. അതിലൊന്ന് മുവഹ്ഹിദുകളായ, തൗഹീദ് പാലിച്ചുകൊണ്ട് ജീവിച്ച, എന്നാൽ വൻ പാപങ്ങൾ ചെയ്ത, കബായിറുകൾ ചെയ്ത, ഹറാമുകൾ ചെയ്ത ആളുകൾ, അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു മുഅ്മിനീങ്ങളും അവരെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി ശുപാർശ നടത്തും. ഈ ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കു കൂടിയുണ്ട്. അവർക്കു കൂടി ശുപാർശ പറയാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരലോകത്തിന്റെ സംഭവങ്ങൾ എണ്ണിപ്പറയവേ പറഞ്ഞു, ഹത്താ ഇദാ ഖലസൽ മുഅ്മിനൂന മിനന്നാർ, മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഫവല്ലദി നഫ്സി ബിയദിഹ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, മാ മിൻകും മിൻ അഹദിൻ بأشد مناشدة لله في استقصاء الحق من المؤمنين لله يوم القيامة. قيامة നാളിൽ തങ്ങളുടെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നിങ്ങളെക്കാൾ ശക്തമായി വാദിക്കുന്ന മറ്റാളുകൾ ഉണ്ടായിരിക്കില്ല. സ്വർഗത്തിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങൾ അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തങ്ങളുടെ സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി. യഖൂലൂന, അവർ പറയും, റബ്ബന കാനൂ യസൂമൂന മഅന, ഞങ്ങളുടെ റബ്ബേ, ഇതാ ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ അവർ ഞങ്ങളോടൊപ്പം നോമ്പ് നോറ്റിരുന്നവരാണ്. വയുസല്ലൂന വയഹുജ്ജൂൻ, ഞങ്ങളോടൊപ്പം നിസ്കരിക്കുകയും ഞങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യുകയും ചെയ്തിരുന്നവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, അഖ്രിജൂ മൻ അറഫ്തും, നിങ്ങൾക്കറിയുന്ന ആളുകളെയെല്ലാം നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. ഫയുഖ്രിജൂന ഖൽഖൻ കസീറൻ, അങ്ങനെ മുഅ്മിനീങ്ങൾ അവർ ധാരാളക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഈ ഷഫാഅത്ത് മുഅ്മിനീങ്ങൾക്കുമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഷഫാഅത്ത്. ഉസാത്തുൽ മുവഹ്ഹിദീൻ, മുവഹ്ഹിദീങ്ങളിൽപ്പെട്ട ഹറാമുകളിൽ പതിച്ചുപോയ ആളുകൾക്ക് ലഭിക്കുന്ന ശുപാർശയാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ശുപാർശ, മുഅ്മിനീങ്ങൾക്ക് നടത്താവുന്ന ശുപാർശകളിൽ രണ്ടാമത്തേത്, സ്വർഗത്തിലെ പദവികൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശുപാർശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽപ്പെട്ട അബു സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനു വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ നീ അബൂ സലമക്ക് പുറത്തു കൊടുക്കണമേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, മഹ്ദിയീങ്ങളുടെ ദറജയിൽ അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ഉയർച്ച നൽകണമേ. വഖ്ലുഫ്ഹു ഫീ അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. ഈ പ്രാർത്ഥന അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ സ്വർഗത്തിലുള്ള പദവികൾ ഉയർത്തി നൽകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ശുപാർശകളിലൊന്ന്. ശരി, പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശക്ക് അനുമതി നൽകുന്ന ചില ആളുകളുണ്ട്, ചില പ്രത്യേക വിഭാഗം ആളുകൾ. അതിലൊരാൾ, ഒരു വിഭാഗം മലക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വഖം മിൻ മലക്കിൻ ഫിസ്സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ഷൈആ ഇല്ല മിൻ ബഅദി അൻ യഅദന അല്ലാഹു ലിമൻ യശാ വയർദ. എത്രയെത്ര മലക്കുകളാണ് ആകാശത്തിൽ ശുപാർശ പറയുന്നത്, അവരുടെ ശുപാർശ ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ല മിൻ ബഅദി അൻ യഅദന അല്ലാഹു, അല്ലാഹു അനുമതി നൽകിയതിന് ശേഷമല്ലാതെ. അപ്പൊ അല്ലാഹു അനുമതി നൽകിയാൽ മലക്കുകളുടെ ശുപാർശ കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാകും. മലക്കുകൾ, അവർക്ക് നാളെ ശുപാർശയുണ്ട്. അപ്പോൾ മലക്കുകളെ ഇഷ്ടപ്പെടുത്തുന്ന, അവരുടെ ശുപാർശ ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ വിഭാഗം നബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഷഫഅത്തിൽ മലായിക വശഫഅന്നബിയൂൻ. നരകപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതിനിടയിൽ വന്ന വാക്കാണത്. മലക്കുകൾ ശുപാർശ പറഞ്ഞു കഴിഞ്ഞു, നബിമാരും ശുപാർശ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നബിമാർക്ക് ശുപാർശയുണ്ട്, എല്ലാ നബിമാർക്കും ഷഫാഅത്തുകളുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് ശുപാർശയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത ബിഷഫാഅത്തി റജുലിൻ മിൻ ഉമ്മതി അക്സറ മിൻ ബനി തമീം. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ, അയാളുടെ ശുപാർശ കാരണത്താൽ ബനു തമീം ഗോത്രം, അവരിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ ഒരാളുടെ ശുപാർശ കാരണം അല്ലാഹു രക്ഷിക്കും. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ ശുപാർശ കാരണത്താൽ ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകളെ, വലിയ ഗോത്രമാണത്, അവരെക്കാൾ കൂടുതൽ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹി സിവാക, അല്ലാഹുവിന്റെ റസൂലെ,
അങ്ങേക്ക് പുറമെയുള്ള ആളുകളെ കുറിച്ചാണോ ഈ പറയുന്നത്? റസൂലുള്ള പറഞ്ഞു സിവായ, അതെ എനിക്ക് പുറമെയുള്ള ആളുകൾ, അവരാണ് ശുപാർശ പറയുക. അപ്പോൾ അത് വലിയ പദവിയാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ശുപാർശയുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഹീദുകൾക്ക് ശുപാർശയുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് അതിൽ മരണപ്പെട്ട രക്തസാക്ഷികളായ ഷുഹദാക്കൾ, അവർക്ക് ശുപാർശയുണ്ട്. റസൂലുള്ള പറഞ്ഞു ലിഷഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാലിൻ, ഷഹീദിന് അള്ളാഹുവിന്റെ അടുക്കൽ ആറ് പ്രത്യേകതകളുണ്ട്, ആറ് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം വയുഷഫഉ ഫീ സബഈന മിൻ അഖാരിബി, അവന്റെ കുടുംബക്കാരിൽ 70 ആളുകളെ അവരുടെ കാര്യത്തിൽ അവന് ശുപാർശ പറയാൻ കഴിയും. കുടുംബത്തിൽപ്പെട്ട 70 ആളുകൾക്ക് ഷഹീദിന്റെ ശുപാർശയുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിൽ ശുപാർശക്കർഹതയുള്ള ആളുകളിൽ പെട്ടവരാണ് ചെറിയ പ്രായത്തിൽ മരിച്ചുപോകുന്ന ചെറിയ കുട്ടികൾ, മുഅ്മിനീങ്ങളുടെ ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിഗാറുഹും ദഅമീസുൽ ജന്ന, മുഅ്മിനീങ്ങളുടെ ചെറിയ മക്കൾ, ചെറിയ പ്രായത്തിൽ മരിച്ചുപോകുന്ന മക്കൾ, അവർ സ്വർഗത്തിലെ ദഅമീസുൽ ജന്ന, സ്വർഗത്തിലെ ചെറിയ ആളുകളാണ്, സ്വർഗക്കാരിലെ ചെറിയ കുട്ടികളായിരിക്കും അവർ. യതലഖോ അഹദുഹും അബാഹു ഔ അബവൈഹി فيأخذ بثوبه أو بيده كما آخذ أنا بصنفة ثوبك هذا. أبو هريرة الله عنه പറയാണ് ഈ ഹദീസ് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ആ കുട്ടികൾ അവർ തങ്ങളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പിതാവിന്റെ, റാവി അതിൽ സംശയമുണ്ട്, പിതാവ് എന്നാണോ പറഞ്ഞത് അല്ല മാതാപിതാക്കൾ എന്നാണോ പറഞ്ഞത്, മാതാപിതാക്കളുടെ വസ്ത്രത്തിൽ അതല്ലെങ്കിൽ അവരുടെ കൈകളിൽ, അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഫലാ യതനാഹ ഹത്താ യുദ്ഖിലഹു അല്ലാഹു വഅബാഹുൽ ജന്ന, അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതുവരെ അവർ പിടിച്ചുകൊണ്ടിരിക്കും. അവർ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് അവർ കൊണ്ടുപോകും. മക്കൾ മരിച്ചയാൾ, ചെറിയ കുട്ടികൾ, പിന്നെ മരണപ്പെട്ട മാതാപിതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നവർക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അറിയിച്ച ഈ ആളുകളെല്ലാം അവർക്ക് ഷഫാഅത്തിന് അവകാശം ഉണ്ടായിരിക്കും. ശരി, ഷഫാഅത്തിന് രണ്ട് നിബന്ധനകളുണ്ട്. ഈ പറഞ്ഞ ആളുകൾക്ക് ഷഫാഅത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നേരെ കയറിച്ചെന്ന് എന്താണോ അവർക്ക് വേണ്ടത് അത് അവർക്ക് അവിടെ പറയാമെന്നല്ല. മറിച്ച് ശുപാർശ പറയുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ശുപാർശ പറയാൻ അനുമതി നൽകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുൽ കുർസിയിൽ പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയാനാരുണ്ട്? അപ്പോൾ അനുമതിയില്ലാതെ, അള്ളാഹു അനുമതി നൽകാതെ ഒരാൾക്കും ശുപാർശ പോയിട്ട് ഒരു വാക്കുപോലും അവിടെ മിണ്ടാൻ പറ്റുകയില്ല. ഒന്നാമത്തെ നിബന്ധന, അള്ളാഹുവിന്റെ അനുമതി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ പറ്റില്ല. അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ പാടില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ മലക്കുകൾ ശുപാർശ പറയില്ല. തൗഹീദുള്ളവർക്കല്ലാതെ ശുപാർശയില്ല. അള്ളാഹു അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശയില്ല. അപ്പൊ പിന്നെ ശുപാർശയുടെ കാര്യം എന്താണ്? ശുപാർശ പറയുന്നവൻ ഷാഫിആയ ആൾ, അയാൾക്ക് അതൊരാദരവാണ്. അതല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമൊക്കെ അതിന്റെ അന്തിമ തീരുമാനം അള്ളാഹുവിന്റെ അടുക്കലാണ്. അപ്പോൾ ശുപാർശ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ, അള്ളാഹു അനുമതി നൽകിയവർക്കല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഞാൻ നേരത്തെ പറഞ്ഞു അശ്ശഫാഅത്തുൽ ഉസ്മ, അന്ത്യനാൾ അവിടെ മഹ്ഷറിൽ നിൽക്കുന്ന മനുഷ്യർ അവരെ വിചാരണക്കെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും. അങ്ങനെ ശുപാർശ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കും. വിചാരണയുടെ തുടക്കത്തിൽ ഓരോ ആളുകൾക്കും ഓരോ മനുഷ്യർക്കും അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ അവരുടെ കൈകളിൽ ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരുടെ വലം കൈകളിൽ അവരുടെ ഏടുകൾ നൽകപ്പെടും. ആ ഏടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്ന രൂപത്തിലാണ് അവർക്ക് നൽകുക. ഏടുകൾ തുറന്ന രൂപത്തിൽ മുശ്രിക്കുകളായ ആളുകൾ, നരകാവകാശികളായ ആളുകൾ, അവർക്ക് അവരുടെ പിൻഭാഗത്തുകൂടെ ഇടത് കൈകളിലാണ് അവരുടെ ഏടുകൾ നൽകപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ഇടങ്ങളിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് അവൻ പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനെ, എന്നാൽ വലം കൈയിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾ, ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ, അയാൾ വലം കൈയിൽ കിതാബ് കിട്ടിയ അയാൾ പറയും, അയാൾ സന്തോഷത്തിലാണ്, ഇതാ എന്റെ കിതാബ് നിങ്ങൾ വായിക്കുക. ഹാ ഉഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഇങ്ങനെ എന്റെ വിചാരണയെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചയാളാണ്, എനിക്കുറപ്പുണ്ടായിരുന്നു അത്. അതുകൊണ്ട് അയാൾക്ക് അയാളുടെ വലം കൈയിൽ അയാളുടെ ഏടുകൾ നൽകപ്പെടും. എന്നാൽ ഇടം കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഇടം കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവർ പറയും, യാ ലൈതനി, എന്റെ നാശമേ, ലം ഊത കിതാബിയ, എനിക്കെന്റെ കിതാബ് നൽകപ്പെട്ടിരുന്നില്ലെങ്കിൽ എത്ര വലിയ കഷ്ടമാണ് എനിക്ക് ഇതുകൊണ്ടുണ്ടായത്. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ. അപ്പോൾ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഏട് നൽകപ്പെടുക എന്നത് അന്ത്യനാളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ കഹ്ഫിൽ പറഞ്ഞു, ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടു കഴിഞ്ഞാൽ മുജ്രിമീങ്ങളായ, തെമ്മാടികളായ, ഹറാമുകൾ ചെയ്തു കൂട്ടിയ ആളുകൾ അവർ പറയും, യാ ലൈതനാ മാലിക് മാലി ഹാദൽ കിതാബ്, യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഞങ്ങളുടെ നാശമേ, എന്തൊരു കിതാബാണിത്, ഇതിൽ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും മാറ്റിവെക്കപ്പെട്ടിട്ടില്ല, എല്ലാം ഇതിലുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. അപ്പോൾ ഗ്രന്ഥങ്ങൾ ലഭിക്കും എന്നത്, പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ ലഭിക്കുമെന്നത് അന്ത്യനാളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദസ്സുഹുഫു നുശിറത്, ഏടുകൾ അവ നിവർത്തപ്പെട്ടാൽ. അത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വന്ന ആയത്താണ്. ശരി, ഏടുകൾ നൽകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ളത് വിചാരണയാണ്, അൽ ഹിസാബ്. പിന്നീടുള്ളത് വിചാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏടുകൾ നൽകിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കും, അതിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇതാണ് വിചാരണയുടെ സമയം. ആദ്യം അവർക്ക് ഗ്രന്ഥം നൽകപ്പെടും, അതവർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീടുള്ളത് വിചാരണയാണ്. ധാരാളക്കണക്കിന് ആയത്തുകളിൽ ഹിസാബുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചാലും നിങ്ങളത് പുറത്തേക്ക് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യും. യുഹാസിബുകും ബിഹില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യും. അപ്പോൾ ഹിസാബ് എന്നത് ഖുർആനിലും ഹദീസിലുമെല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണ അത് എത്രമാത്രം നീതിപൂർവകമായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹ യൗമൽ ഖിയാമ. ഓരോ അവകാശങ്ങളും ഖിയാമത്ത് നാളിൽ അതിന്റെ ആളുകൾക്ക് തന്നെ നൽകപ്പെടും.